2024 മാർച്ച് 21 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വേണ്ടത് നിതാന്ത ജാഗ്രത. ഡോക്ടർ ബിന്ദു ബബിത എഴുതുന്നു. താലിബാനെയോ കാത് പഞ്ചായത്തുകളെയോ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് കലാലയങ്ങളോട് അനുബന്ധിച്ചുള്ള പല ഹോസ്റ്റലുകളിലും അരങ്ങേറുന്നതെന്ന് വെളിവാക്കുന്ന വാർത്തകളാണ് പലപ്പോഴും പുറത്തുവരുന്നത്. പോക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം ആൾക്കൂട്ട നടുവിലെ ജാഗ്രത നരഹത്യയാണ്. ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയും സംഭവത്തിന് ശേഷം പോലും അവർ സ്വീകരിച്ച നിലപാടുകളും തീർത്തും പ്രതി ലോകമകരവും കുറ്റകരവുമാണ്. വീട്ടിൽ നിന്ന് അകന്ന് അപരിചിതരായ ഒട്ടേറെ പേർക്കൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടുത്തെ ഹോസ്റ്റലുകളും ജീവിക്കേണ്ടി വരുന്ന സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് നൽകുന്ന നടുക്കവും അനിശ്ചിതത്വവും വലുതാണ്. ഗൌരവമായ സമീപനം വേണ്ടുന്ന വിഷയമാണ് ഇത്. മക്കളെ ദൂരെ അയച്ച് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളുടെ ആദ്യ കൂടി കണക്കിലെടുക്കുമ്പോൾ അടിയന്തര ശ്രദ്ധ അനിവാര്യമായ സാമൂഹ്യ പ്രശ്നമാണ്. ഒരു സമൂഹത്തിലെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക സാഹചര്യങ്ങളും കലാലയത്തിലും മൂർത്ത രൂപത്തിലും പ്രത്യക്ഷമാകും. അതുകൊണ്ട് സമൂഹത്തിലെ അധികാര പ്രയോഗങ്ങളും വിവിധങ്ങളായ വിവേചനങ്ങളും അവസര നിഷേധങ്ങളും സാമൂഹികമായ ബഹിഷ്കരണങ്ങളുമൊക്കെ കലാലയങ്ങളെ തന്നെ ദൈനംദിന ഭരണത്തിലും വ്യക്തിബന്ധങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലുമെല്ലാം പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ഏതൊരു സമൂഹത്തിന്റെയും സുദൃഢവും ആരോഗ്യകരവുമായ സുസ്ഥിര പുരോഗതിക്കായി നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും സ്ഥാപന സംവിധാനങ്ങളും ഓരോ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലും നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷ ഉള്ളത്. ശാരീരികമായി വളർന്നവരുണ്ടെങ്കിലും സാമൂഹികമായ പക്വത പ്രാപിക്കാനിടയില്ലാത്ത പ്രായത്തിലുള്ളവരാണ് ഗവേഷണം ഒഴികെയുള്ള കോളേജ് സർവകലാശാല ക്ലാസുകളിൽ സാധാരണ ഉള്ളത്. ഹോസ്റ്റലിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിന് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ സാമാന്യമായെങ്കിലും പങ്കുവെക്കപ്പെടണം. അസാധാരണമായ ആ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും സംഭവിച്ച അയാളുടെ സമീപകാല ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളെങ്കിലും പുറത്തുണ്ടാവണം. പല കാരണങ്ങളാൽ ഇന്നത്തെ കുടുംബത്തിനകത്ത് ആശയവിനിമയം കുറയുന്നത് ഒരു അപകടമായി മാറുന്നത് മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കും. ഊഷ്മളമായ ഒന്നിലേറെ സൗഹൃദങ്ങൾ സ്ഥാപനങ്ങൾക്കകത്ത് വൈവിധ്യമാർന്ന തലങ്ങളിൽ സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ്. ഹോസ്റ്റൽ മുറിയിലോ ക്ലാസിലോ ഉള്ള ഒന്നോ രണ്ടോ പേരുമായി മാത്രം സൗഹൃദം സൂക്ഷിക്കുന്നവർ കൂടിയാണ് ഇന്ന്. ഇത് ആശ്വാസമല്ല. ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നതാണ് എന്തുകൊണ്ടും അനുയോജ്യം. സൗഹൃദം എന്നതിന് അർത്ഥം പുറത്ത് കറങ്ങാനോ വിരുന്നുകൾ ആഘോഷിക്കാനോ ഉള്ള കൂട്ടെന്നല്ല. അഭിപ്രായങ്ങളും അനുഭവങ്ങളും വിലയിരുത്തി പ്രതിഫലിക്കുന്ന സ്വയം വളരാനുതുകുന്ന ചെങ്ങാത്തമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അധ്യാപകരുമായുള്ള ആശയവിനിമയവും പ്രധാനമാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും അവസരങ്ങളും സംരക്ഷിക്കാനായി നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇവിടങ്ങളിലെ ബന്ധപ്പെട്ട അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ കൈവശം ഉണ്ടാകണം. ഈ നമ്പറുകളെല്ലാം രക്ഷിതാവും ലോക്കർ ഗാർഡിയനും സൂക്ഷിക്കണം. തന്റെ ക്ഷേമത്തിനായുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത്തരം സംവിധാനങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥിക്ക് അറിവുണ്ടാകുകയും വേണം. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിയമപരമായി ഉണ്ടായിരിക്കേണ്ട വിദ്യാർത്ഥി ക്ഷേമ സമിതികൾ പലതും അർദ്ധ നീതിന്യായ സംവിധാനങ്ങൾ തന്നെയാണ്. ആ സമിതികളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്ഥാപനത്തിന് പുറത്തു നിന്നുള്ളവരുടെയും പങ്കാളിത്തം ആവശ്യമാണ്. തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെയും പോലീസിന്റെയും PTAയുടെയും മറ്റും പ്രതിനിധികളും ഒക്കെ വേണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ചായ്വുകൾ ഒഴിവാക്കാനാണ്. റാഗിംഗ് വിരുദ്ധ സമിതി, ഇന്റേണൽ കംപ്ലയിന്റ് സെൽ, സ്റ്റുഡന്റ് ഗ്രീവൻസ് സെൽ, ആന്റി സെക്ഷൽ ഹരാസ്മെന്റ് കമ്മിറ്റി, SC/ST/OBC സെൽ, വിദ്യാർത്ഥി പരിഹാര സെൽ എന്നിവയാണ് സമിതികളിൽ പ്രധാനം. ഹോസ്റ്റലിൽ ഹോസ്റ്റൽ സമിതികളും പരാതിപ്പെട്ടികളും വാച്ച്മാനും ഉണ്ടാകണം. PTA യോഗങ്ങൾ കൃത്യമായി നടക്കണം. പ്രിൻസിപ്പൽ, ഡീൻ, വാർഡൻ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും കലാലയങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കണം. അതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. ലഹരി മാഫിയയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും പ്രതിരോധിക്കാനും പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ കഴിയണം. ഭയങ്കരണം മേൽപ്പറഞ്ഞ താക്കീതുകളും മുൻകരുതലുകളും വിട്ടുകളയുകയോ ലാഘവത്തോടെ എടുക്കുകയോ ചെയ്താൽ പ്രത്യാഘാതം വലുതായിരിക്കും.